സുപ്രഭാതം. ഇന്ന് നവംബർ 7. നമ്മുടെ ഇന്നത്തെ കഥാപുരുഷൻ ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോൾ ചെയ്തിരുന്ന ഒരു വിനോദവൃത്തിയുണ്ട്. ഏതെങ്കിലും വമ്പന്മാർ വരുന്ന പാർട്ടിയിലേക്ക് ക്ഷണമില്ലാതെ കയറി ചെല്ലും. എന്നിട്ട് പൊതുവെ ഒന്ന് ആൾക്കാരെ വീക്ഷിക്കും, ഏതെങ്കിലും പ്രധാനിയെ ലൊക്കേറ്റ് ചെയ്യാൻ. ഒരാളിൻ്റെ ചുറ്റും കുറെ പേര് ഭവ്യതയോടെ ആ മനുഷ്യൻ വാതോരാതെ പറയുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടി നിന്നിട്ട് കുറച്ച് നേരം കേട്ട് കഴിഞ്ഞിട്ട് ആ മാന്യനെ ഇൻ്ററപ്റ്റ് ചെയ്തിട്ട് ചോദിക്കും, എക്സ്ക്യൂസ് മീ സർ, ആർ യു സംവൺ ഇമ്പോർട്ടൻ്റ്? ഈ കക്ഷി തുടങ്ങിയ ഫിലോസോഫിക്കൽ ബ്രാഞ്ചിന് അബ്സർഡിസം എന്ന് പേര് കൊടുത്തതിൽ എന്തെങ്കിലും അത്ഭുതം തോന്നുന്നുണ്ടോ? വടക്കൻ ആഫ്രിക്കയിലെ അൾജീരിയയിൽ ജനനം. പൊതുവെ പാവപ്പെട്ട ചുറ്റുപാടിൽ വളർന്നു. അപ്പൻ സീനിലില്ല, നേരത്തെ തന്നെ മരിച്ചു. അമ്മ ഇല്ലിറ്ററേറ്റ്, ഡെഫ്. ആൽബർട്ട് സ്കൂള് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വേണം അവനെ വല്ല ഫാക്ടറി പണിക്ക് വിട്ടിട്ട് വേണം കുടുംബത്തിലേക്ക് വരുമാനം വരുത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന വല്യമ്മ. ആൽബർട്ട് ആണേൽ പഠിക്കാൻ മിടുക്കനായിരുന്നതിനാൽ പതിവായി നല്ല മാഷന്മാർ ചെയ്യുന്ന കാര്യം ലൂയി ജെർമേൻ എന്ന സാറ് ഇവന് വേണ്ടി ചെയ്തു. ഫ്രീ ആയിട്ട് ട്യൂഷൻ കൊടുത്തു. സ്കോളർഷിപ്പ് പരീക്ഷ പാസ്സാക്കി ഉപരിപഠനത്തിനായി നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാനായി. അത് സംഭവിച്ചപ്പോൾ വല്യമ്മ ഗോപി വലിച്ചു. അതുകൊണ്ടാണ് ആൽബർട്ടിന് 44 വയസ്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയപ്പോൾ താങ്ക് യു പ്രസംഗത്തിൽ ഈ മാഷിനെ എടുത്ത് നന്ദി പറഞ്ഞത്, പിന്നെ അമ്മയോടും. അതിലും ചെറുപ്പത്തിൽ ഈ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ, റഡ്യാർഡ് കിപ്ലിംഗ്, 42 വയസ്സിൽ. ആൽബർട്ട് കാമു പാരീസിലുള്ളപ്പോഴാണ് നാസി പട്ടാളം പട്ടണം പിടിച്ചെടുക്കുന്നത്. അങ്ങനെ കുറെ കാലം ഫ്രഞ്ച് ലിബറേഷൻ ആർമിയിൽ കോംബാറ്റ് എന്ന പേരുള്ള അണ്ടർഗ്രൗണ്ട് മാസിക നടത്തി. ആ ഇടയിലാണ് ജോൺ പോൾ സാത്രെ, സിമോൺ ഡി ബോർ, ആന്ത്രേ ബ്രെത്തോ പോലെയുള്ള എക്സിസ്റ്റൻഷ്യലിസം വാദികളുമായിട്ടുള്ള ഇടപാടുകൾ. പിന്നെ കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടി. തെറ്റും അനീതിയും ഒക്കെ കണ്ടാൽ തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരനായതിനാൽ താമസിയാതെ അതെല്ലാം വിട്ട് തൻ്റെ വളരെ സിംപ്ലിസ്റ്റിക്കും പ്രാക്ടിക്കലുമായിട്ടുള്ള പാത വെട്ടിത്തുറന്ന് അതിലൂടെ സഞ്ചരിച്ചു. 46 വയസ്സിൽ കാർ ആക്സിഡൻറ്റിൽ മരിക്കും വരെ. 2 വിവാഹം, 2ാമത്തതിൽ ഇരട്ട കുട്ടികൾ. അമേരിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും യാത്ര ചെയ്ത് അബ്സർഡിസത്തെ കുറിച്ച് ലെക്ചർ ചെയ്തു. പിന്നെ എഴുതലിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, നോവൽ, എസ്സേ, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ദ ഫോൾ, ദ പ്ലേഗ്, ദ റിബൽ പോലെയുള്ള സൃഷ്ടികൾ രചിച്ച കാമുവിന് ധാരാളം ആരാധകർ എഴുത്തുകാരുടെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനി വില്യം ഫോക്നർ കാമുവിൻ്റെ വളരെ അപ്രതീക്ഷിതമായ പെട്ടെന്നുള്ള വേർപാടിൻ്റെ വാർത്ത കേട്ടപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്: When the door shut for Camus, he had already written on this side of it that which every artist who also carries through life with him that one same foreknowledge and hatred of death is hoping to do. I was here. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ഉറക്കെ അറിയിച്ച കാമുവിൻ്റെ പ്രാഗ്മാറ്റിക് ഫിലോസഫിയെക്കുറിച്ച് ചെറിയൊരു തുമ്പ് കിട്ടാൻ അങ്ങേരുടെ ചില കോട്സ് ഇവിടെ പങ്കുവച്ചിട്ട് ഇന്നത്തെ സംരംഭം അവസാനിപ്പിക്കാം. ടു നോ വൺ സെൽഫ്, വൺ ഷുഡ് അസേർട്ട് വൺ സെൽഫ്. എവരി റെവല്യൂഷണറി എൻഡ്സ് അപ്പ് ഈദർ ബൈ ബിക്കമിങ് എൻ ഒപ്രസർ ഓർ എ ഹെറട്ടിക്. Blessed are the hearts that can bend. They shall never be broken. Nothing is more despicable than respect based on fear. You will never live if you are seeking for the meaning of life. To be happy, we must not be too concerned with others. ഫിലോസഫിയിൽ താല്പര്യം ഉള്ളവരും ഇല്ലാത്തവരുമായ ചങ്ങാതിമാർക്കെല്ലാം അടച്ചു നേരുന്നു പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും. കാമുച്ചേരി ലോപിച്ച് കാമു ആയതല്ലേ എന്ന് വെറുതെ ശങ്കിക്കുന്ന ഒരു കുമരകാരൻ.